ഇന്ന് നമ്മള് പ്രത്യേകിച്ച് ഈ ഷാർജ ബുക്ക് ഫെയർ കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ദിവസങ്ങളായിട്ട് ഇങ്ങനെ അർഫാസും ചോദിക്കുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോ ഒരു രണ്ടു മൂന്ന് കൊല്ലത്തേക്കുള്ള പുസ്തകങ്ങൾ ഇവിടുന്ന് തന്നെ ഉണ്ടല്ലോ എന്നുള്ളത്. അത് ഇവിടുന്ന് തന്നെ ഉണ്ട്, നമ്മുടെ കുറെ എഴുത്തുകാർ ഇവിടെ ഉണ്ട് അവരുടെ പുസ്തകങ്ങൾ.
അതൊരു നല്ല കാര്യമാണ് ഷാബു, കാരണം കഴിഞ്ഞ ഈ ഇത്രയും വർഷത്തെ ഒരു നോക്കുമ്പോഴത്തേക്ക് തുടർച്ചയായിട്ട് പുസ്തകങ്ങൾ എഴുതി അല്ലെങ്കിൽ അങ്ങനെ പേരെടുത്ത ഒരുപാട് പ്രവാസി എഴുത്തുകാരും നമ്മുടെ കൂട്ടത്തിൽ നിന്ന് വന്നിട്ടുണ്ട്. അതൊരു നല്ല കാര്യമാണ്.
അല്ല, തീർച്ചയായിട്ടും. ഇപ്പൊ അവരുടെ പുസ്തകങ്ങൾക്ക് ഒരു പ്ലാറ്റ്ഫോം നമ്മളും ഒരുക്കുകയാണ്. അതില് വളരെ യങ് ആയിട്ടുള്ള ഒരു കവിയുണ്ട്, സഹർ അഹമ്മദ്. അദ്ദേഹത്തിന്റെ പുസ്തകമാണെന്ന് പരിചയപ്പെടുത്തുന്നത്. പുസ്തകത്തിന്റെ പേര് ബുദ്ധനും സ്ത്രീയും എന്നാണ്. ലോഗോസ് പ്രസിദ്ധീകരിച്ച പുസ്തകമാണ്. ആദ്യം സഹർ അഹമ്മദിനെ കുറിച്ച് പറയാം. സഹർ കണ്ണൂർ ജില്ലയിലെ തായത്തെരുവിൽ 1985 നവംബർ 28 ജനനം. തായത്തെരു ഗവൺമെന്റ് LP സ്കൂൾ, താഴെ ചൊവ്വ ഗവൺമെന്റ് മാപ്പിള LP സ്കൂൾ, തൊഴുകിൽ പീടിക ഗൗരി വിലാസം UP സ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂൾ, സിക്കിം മണിപ്പാൽ യൂണിവേഴ്സിറ്റി, കണ്ണൂർ, ഇവിടങ്ങളിലൊക്കെ പഠിച്ചതിന് ശേഷം ഇപ്പൊ ഷാർജയിലാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത്. ഒരു പ്രണയിതാവിന്റെ കവിതകൾ, പൂക്കാതെ പോയ വസന്തം, നിന്നെ മാത്രം, നിന്നോട് മാത്രം, പിരിശ്വത്തിന്റെ ദിനങ്ങൾ, ഇതൊക്കെയാണ് സഹർ പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങൾ. സഹറിന്റെ ബുദ്ധനും സ്ത്രീയും എന്ന് പറയുന്ന ഈ സമാഹാരം, കവിതയുടെ സമാഹാരം, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അദ്ദേഹം എഴുതിയിട്ടുള്ള കുറെ കവിതകൾ ചേർത്ത് വെച്ചിട്ടുള്ളതാണ്. ഈ കവിതകളില് കഴിഞ്ഞൊരു 3-4 വർഷത്തെ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് നമ്മുടെ നാട്ടിലും ഇവിടെയും ഒക്കെ നടന്നിട്ടുള്ള സംഭവങ്ങളെയൊക്കെ അദ്ദേഹത്തിന്റെ കവിതയിൽ കൊണ്ടുവരുന്നു. അപ്പൊ അതിനകത്ത് ചില പ്രതിഷേധ സ്വരങ്ങളും ഒക്കെ ഉണ്ടാകാറുണ്ട്. ഉച്ചത്തിൽ നിലവിളിക്കാനല്ല, പകരം അദ്ദേഹത്തിന്റേതായിട്ടുള്ള ചില പ്രതിഷേധങ്ങൾ അദ്ദേഹം അടയാളപ്പെടുത്തുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ കവിതയിലാണ് കൂടുതലായിട്ടും അത് അടയാളപ്പെടുത്താൻ സാധിക്കും. മുമ്പ് ബാലചന്ദ്രൻ ചുള്ളിക്കാട് ഭ്രഷ്ട് എന്ന് പറഞ്ഞൊരു കവിത എഴുതിയിട്ടുണ്ടായിരുന്നു. ആ കവിത എഴുതാനുള്ള കാരണത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് എപ്പോഴും ഈ കവിതയിൽ വലിയ ശബ്ദങ്ങളൊന്നും വേണ്ട, ചെറിയ ചെറിയ മൗനങ്ങളിലൂടെ തന്നെ അടയാളപ്പെടുത്തിയാലും മതി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില വിമർശകരുണ്ട്. കാരണം ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ കവിതയിലൊക്കെ വലിയ ശക്തമായ വിമർശനങ്ങൾ, നമ്മുടെ പൊതു സ്ഥിതിയെക്കുറിച്ചുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. ഇതിനെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള രീതിയിലായിരുന്നു ഭ്രഷ്ടെന്ന് പറഞ്ഞൊരു കവിത ചുള്ളിക്കാട് എഴുതി. ആ കവിത എങ്ങനെയാണ്, ഉറക്കെ ശബ്ദിച്ച് അടഞ്ഞുപോയ തൊണ്ടയാണ് ഞാൻ, പട്ടിണി മരണം വിളിച്ചു പറഞ്ഞ്, കുടിവെള്ളമില്ലെന്ന് വിളിച്ചു പറഞ്ഞ്, വെട്ടിക്കൊല്ലുന്നേ എന്ന് വിളിച്ചു പറഞ്ഞ്, കൊള്ള നടക്കുന്നേ എന്ന് വിളിച്ചു പറഞ്ഞ്, വീടുകൾ കത്തിക്കുന്നേ എന്ന് വിളിച്ചു പറഞ്ഞ്, എല്ലാവരും മനുഷ്യരാണെന്ന് വിളിച്ചു പറഞ്ഞ്, എല്ലാവർക്കും ജീവിക്കണമെന്ന് വിളിച്ചു പറഞ്ഞ്, അങ്ങനെ തൊണ്ട അടഞ്ഞു. മൗനത്തിന്റെ മഹാപുരോഹിതന്മാരെ, എനിക്ക് മാപ്പ് തരിക, നിങ്ങളുടെ രാജ്യം വന്നു. ഇത് ചുള്ളിക്കാടിന് ശേഷവും പല കവികളും പറയുന്നുണ്ട്. വെട്ടിക്കൊല്ലരുതേന്നും പറയുന്നുണ്ട്, വീടുകൾ കത്തിക്കരുതേ എന്നും പറഞ്ഞിട്ടുണ്ട്, പട്ടിണി ഇല്ലാതാക്കണേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഈ അടഞ്ഞുപോയ തൊണ്ടയാണ് എന്ന് ബാലചന്ദ്രൻ ചുള്ളിക്കാട് പറഞ്ഞെങ്കിലും അടയാത്ത കുറെ തൊണ്ടകളുണ്ട്. എന്തായാലും നമ്മുടെ നാട്ടിലെ ഒരുപാട് സംഭവങ്ങളെ ഇങ്ങനെ ചില പ്രതിരോധങ്ങളിലൂടെ സഹറും പറയുന്നുണ്ട്. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് സഹറിന്റെ കവിതയിലൊക്കെ ഒന്ന് നാട്ടിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഏതൊരു പ്രവാസിയും പോലെ ചിലപ്പോ നമ്മുടെ വീട്, വീട്ടിലുള്ളവർ, ബന്ധങ്ങൾ, കുട്ടിക്കാലം, ഇതൊക്കെ ഓർമ്മയിൽ വരും. ഇതെല്ലാം സഹറിന്റെ കവിതയിലുണ്ട്. നമുക്ക് ആദ്യം സഹറിനോട് തന്നെ ചോദിക്കാം സഹറിന്റെ കവിതയുടെ ഈ ബുദ്ധനും സ്ത്രീയിലുമുള്ള കവിതകളുടെ പ്രത്യേകത.
എനിക്ക് വ്യക്തിപരമായിട്ട് ഇഷ്ടം തോന്നിയ വരികൾ എന്ന് പറയുന്നത് കോവിഡ് കാലത്തെ അനുഭവങ്ങൾ പറയുന്ന ഒരു കവിതയുണ്ട്, 4 ചുമരുകളും കുറെ മനുഷ്യരും എന്ന് പറഞ്ഞിട്ടുള്ളൊരു കവിത. ആ കവിതയിൽ തുടക്കം ഇങ്ങനെയാണ്: അടച്ചിട്ട മുറിയിൽ നിന്ന് സ്വപ്നങ്ങളെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്, അവയ്ക്ക് ചിറകുകൾ നൽകി സ്വാതന്ത്ര്യത്തിന്റെ ആകാശങ്ങൾ തേടി പറക്കുന്നതിനെ കുറിച്ച്. അടുക്കളയിലെ 4 ചുമരുകൾക്കിടയിൽ പരക്കം പായുന്നവരോട് സ്വപ്നങ്ങളെ കുറിച്ച് ചോദിക്കാറുണ്ട്. ചുമരുകൾ ഭേദിച്ചു പറക്കാൻ ശലഭ ചിറകുകൾക്ക് നിറം നൽകാറുണ്ട്. എന്നിട്ടും അടച്ചിട്ട മുറിയെ നാം തടവറയോട് ഉപമിക്കുന്നു, അതിൽ ഒറ്റപ്പെട്ടവരെ തടവുപുള്ളികളോട്. കോവിഡ് വന്ന കാലത്ത് 4 ചുമരിലേക്ക് ഒറ്റപ്പെട്ടപ്പോൾ നമുക്കല്ലാതെ ഒരു വല്ലാത്തൊരു വീർപ്പ് മുട്ടലായിരുന്നു. പലരും അവരുടെ അനുഭവങ്ങളൊക്കെ പങ്കുവച്ചിട്ടുണ്ട്. പക്ഷെ ആ സമയത്ത് ഞാൻ ചിന്തിച്ചത്, ഞങ്ങളുടെയൊക്കെ അമ്മമാരൊക്കെ, ചിലപ്പം ഉമ്മമാരൊക്കെ വർഷങ്ങളായിട്ട് അടുക്കളയുടെ 4 ചുമരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പായുകയും വളരെ റയറായിട്ട് കിട്ടുന്ന കുടുംബത്തിലെ എന്തെങ്കിലും പരിപാടികൾക്കൊക്കെ ആയിരിക്കും അവരെ പോകുന്നത്. അവരുടെ ആ ഒരു നൈരന്തിര്യമുള്ള ഒരു ദിനേനയുള്ള ജോലികൾക്കിടയിൽ നിന്ന് ഒരിക്കലും അവർ പരാതികളോ പരിഭവങ്ങളോ മറ്റുള്ളവരോട് പങ്കുവെക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. അങ്ങനെയുള്ള ഒരുപാട് പേരുടെ ഓർമ്മകൾ ചേർത്ത് വെച്ചുകൊണ്ടാണ് ആ വരികൾ മനസ്സിലേക്ക് വന്നത്. അതെനിക്ക് എന്താ പറയാ, വ്യക്തിപരമായിട്ട് ആ വരികളോട് കുറച്ചും കൂടി ഇഷ്ടം തോന്നിയ വരികളാണ്.
സഹർ പറഞ്ഞ ഈ 4 ചുമരുകളും കുറെ മനുഷ്യരും ഒന്നുകൂടി വിശദീകരിച്ചാൽ, കഴിഞ്ഞ 3 കൊല്ലമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്, ചിലപ്പോൾ ഒറ്റപ്പെട്ട ഒരു മുറിക്കകത്ത് ലോക്ക്ഡൌൺ എന്നും പറഞ്ഞ് അകത്തിരുത്തുമ്പോഴാണ് നമ്മൾ ആലോചിക്കുന്നത്, അയ്യോ ഈ മുറിയിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് സ്വാതന്ത്ര്യം ഇല്ല എന്ന് നമ്മൾ പറയില്ലേ. എങ്ങോട്ടും പോകാൻ പറ്റില്ല, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല, ആകെപ്പാട് ചിലപ്പം ടി വി കാണാനോ, ഇതൊന്നും സൗകര്യം ഇല്ലാത്തവരുമുണ്ട്. ടി വി കാണാനോ ഒരു വൈഫൈ പോലും ഇല്ലാതിരിക്കുന്നവർ, പുസ്തകം പോലും ഇല്ലാതിരുന്നവർ കഴിഞ്ഞ ലോക്ക്ഡൌൺ സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അവരുടെയൊക്കെ ചില വിളികളിൽ നമ്മൾ പി ഡി എഫ് വരെ അയച്ചു കൊടുക്കേണ്ടി, കാരണം എന്തെങ്കിലും വായിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളത്. അപ്പൊ അപ്പോഴാണ് സഹറിന്റെ ഒരു ചിന്ത പോകുന്നത്, എത്രയോ വർഷമായിട്ട് ചിലപ്പോൾ നാല് ചുമരുകൾക്കുള്ളിൽ മാത്രം അവരവരുടെ ദൈനംദിന ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നതായിരിക്കും, പക്ഷെ അവരുടെ ഒരു സ്വാതന്ത്ര്യത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അവരുടെ സ്വാതന്ത്ര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ സ്വപ്നങ്ങൾക്ക് മേൽ ഒരു രാത്രി കൊണ്ടല്ല ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചത്. അവരുടെ ശബ്ദങ്ങൾ, സഞ്ചാരങ്ങൾ എന്നോ മുറിഞ്ഞു പോയിരിക്കുന്നു, വിണ്ടുകയറിയ ഹൃദയത്തിന്റെ തുടിപ്പുകൾ ആരെങ്കിലും കേൾക്കുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് അവസാനത്തെ സ്റ്റാൻസ് എങ്ങനെയാണ്? ഒറ്റ രാത്രിയിലെ പ്രഖ്യാപനങ്ങൾ കൊണ്ട് പലപ്പോഴായി തെരുവിലേക്ക് ഉപേക്ഷിക്കപ്പെട്ടവരിലേക്ക് ചോദ്യങ്ങളുമായി മൈക്കുകൾ നീളുന്നു. നഷ്ടപ്പെടാൻ മാത്രം സ്വപ്നങ്ങളോ അവകാശങ്ങളോ തങ്ങൾക്ക് സ്വന്തമായിരുന്നു എന്നവർ തിരിച്ചു ചോദിക്കുന്നു. വീടുകളിലേക്ക് മടങ്ങുന്നവർ നടന്ന് നടന്ന് ചോരവാർന്നു പോയ കാലുകളിൽ വീണ്ടും എഴുന്നേറ്റ് നിൽക്കുന്നു. അപ്പോ ഈ അതിർത്തിയും അതിർത്തിക്കപ്പുറത്തേക്ക് പലായനം ചെയ്യേണ്ടി വരുന്നവരെയൊക്കെ സഹറോർമ്മിക്കുന്നുണ്ട്. മറ്റൊന്ന് ഈ അനാഥമായ വീടിനെ കുറിച്ചാണ്. എനിക്ക് ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, സഹർ എന്ന് പറയുന്ന യുവ എഴുത്തുകാരൻ നാട്ടിൽ നിന്ന് അകന്ന് ഇവിടെ നിൽക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോയ തന്റെ രക്ഷിതാക്കളെ പലപ്പോഴും ഈ കവിതകളിലൂടെ ഓർമ്മിക്കുന്നുണ്ട്. അനാഥമായ വീട് ചിലപ്പോൾ നമ്മളെയൊക്കെ വല്ലാതെ ഹോണ്ടി. ഇങ്ങനെയാണ്, പള്ളിക്കാട്ടിലെ ഖബറിന്മേൽ മുല്ല പൂക്കുന്നു, അതിന്റെ പരിമളം പൊളിഞ്ഞു വീഴാറായ വീട്ടിന്റെ വരാന്തയിൽ നിന്ന് ഞാൻ ശ്വസിക്കുന്നു. ഉമ്മ പോയതിൽ പിന്നെ നിശബ്ദമാണ് ഈ വീട്. അസമയത്ത് ഉറങ്ങിപ്പോയ വീടിനെ വിളിച്ചുണർത്താൻ പടികടന്ന് ഇനി ആരും വരില്ല. ആർക്കു വേണ്ടിയാണ് ഇനി അനാഥമായി കാത്തിരിപ്പ്? എന്നോ മരിച്ചുപോയ വീടിനെ ഒന്ന് ഖബറടക്കണം, പിന്നെ എങ്ങോ നടന്നു നീങ്ങണം. പിൻവിളി കൊണ്ടെങ്കിലും തിരിച്ചു വിളിക്കാൻ ഇനി ഉമ്മയില്ലല്ലോ. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെയൊക്കെ ചില സുഹൃത്തുക്കളുടെയൊക്കെ ഉമ്മയോ ഉപ്പയോ ഒക്കെ നഷ്ടപ്പെട്ടതിന് ശേഷം അവരുടെയൊക്കെ സ്റ്റാറ്റസുകളിലും ഈ അവസാനത്തെ ഒരു വരി നമ്മൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. നമ്മുടെ വീട് എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് അസോസിയേറ്റ് ചെയ്യുന്ന ഒരാള് നമ്മുടെ ഉമ്മ അല്ലെങ്കിൽ അമ്മ തന്നെയായിരിക്കും. അപ്പൊ അത് ഇങ്ങനെ ഈ കവിതകൾ, അത് ഒരുപാട് കവിതകളിലുണ്ട്. നമുക്കൊന്നുകൂടി സഹറിന്റെ ഈ കവിതയുടെ ഈ കവിതാ സമാഹാരത്തിലുള്ള കവിതകളിലേക്ക് കൂടി വരാം.
2016 ശേഷം എഴുതിയ 57 കവിതകളുടെ ഒരു സമാഹാരമാണ് ബുദ്ധനും ശ്രീയും. ഈ പുസ്തകത്തിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് കവിതകൾ പങ്കുവച്ചിട്ടുണ്ട്. എന്റെ ചുറ്റുള്ള ഒരുപാട് പേരുടെ അനുഭവങ്ങളുണ്ട്, എന്റെ വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങളുണ്ട്, ഞാൻ കണ്ട കാഴ്ചകളുണ്ട്. ആ കാലഘട്ടത്തിൽ കേരളത്തിലൊക്കെ നമ്മളൊക്കെ അനുഭവിച്ച രാഷ്ട്രീയ സാഹചര്യങ്ങളും ഒക്കെ ഈ കവിതകളിലേക്ക് വന്നിട്ടുണ്ട്. ഈ കവിതകളിലൂടെ കടന്നു പോകുന്ന സമയത്ത് ചില കവിതകൾക്ക് വ്യക്തിപരമായിട്ട് കുറെ ബന്ധങ്ങളുണ്ട്. ഉദാഹരണത്തിന് പടിയിറക്കപ്പെട്ടവന്റെ യാത്ര, സൈക്കിൾ യാത്ര, കുന്നിറങ്ങി വന്ന മൂരുവണ്ടി, ഒരേ വരാന്തയിൽ രണ്ട് മനുഷ്യർ, ഇങ്ങനെ ചില കവിതകളൊക്കെ ഞാൻ കണ്ടെത്തുന്നത് എന്റെ പരിസരങ്ങളിൽ നിന്ന് തന്നെയാണ്. കുന്നിറങ്ങി വന്ന മൂരുവണ്ടി എന്ന് പറയുന്നത് എന്റെ ഉമ്മയുടെ ഉപ്പാപ്പയുടെ പ്രവാസ അനുഭവങ്ങളിൽ നിന്നുള്ള ഒരു കടംകൊള്ളലാണ് കുന്നിറങ്ങി വന്ന മൂരുവണ്ടി എന്ന് പറയുന്ന കവിത. ഒരേ വരാന്തയിലെ രണ്ട് മനുഷ്യർ എന്ന് പറയുന്നത് വൈഫിന്റെ, അതായത് ഡെലിവറി, ഞങ്ങളുടെ ആദ്യത്തെ മകൾ സൈനബിന്റെ ഡെലിവറിയുമായിട്ട് ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുള്ള സമയത്തുള്ള ഒരു എക്സ്പീരിയൻസ് പോലെ, അവിടെ എന്താ പറയാ, വരാന്തയിൽ നിന്ന് കാണുന്ന ഒരു കാഴ്ച പോലെയാണ് ആ കവിത പറഞ്ഞു വെക്കുന്നത്. പിന്നെ സൈക്കിൾ യാത്ര എന്ന് പറയുന്നത് അതില് ഉപ്പയുടെയും ഉമ്മയുടെയും ഓർമ്മകളൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് അവർ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ എഴുതിയ കവിതയായിരുന്നു അത്, എന്റെ ബാല്യവും. എന്നാൽ അവിടുന്ന് പിന്നെ നൊസ്റ്റാളിച്ചിൽ പറഞ്ഞു തുടങ്ങി നമ്മുടെ രാഷ്ട്രീയ പരിസരത്ത് കൂടി യാത്ര ചെയ്യുന്ന കവിതകളാണ് അത്തരം.
ഒരു കവിതയും കൂടെ പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് നമ്മൾ ചില പ്രതിഷേധ സ്വരങ്ങളുണ്ട്, ഇതുപോലെ തന്നെ തന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടതുണ്ട്. അതിലൊന്ന് കവി പാടുമ്പോൾ, ഇതാണ് ആദ്യം നേരത്തെ ബാലചന്ദ്രൻ ചുള്ളിക്കാട് പറഞ്ഞ ഭ്രഷ്ടുമായിട്ടൊക്കെ
ബന്ധമുണ്ട്.
ആ സ്നേഹത്തെക്കുറിച്ച് കവി പാടുമ്പോൾ രാജ്യസ്നേഹത്തെക്കുറിച്ച് എന്തുകൊണ്ട് പാടുന്നില്ല എന്നവർ ചോദിക്കുന്നു. പ്രജയുടെ ദുരിതങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പ്രജാപതിയുടെ ഭരണ നേട്ടങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ ആവശ്യപ്പെടുന്നു. തെരുവിൽ ക്യൂ നിന്ന് മരിച്ചവരെ ഓർക്കുമ്പോൾ അതിർത്തിയിലെ ജവാന്മാരെ ഓർക്കുവാൻ അട്ടഹസിക്കുന്നു. ഇന്നിനെക്കുറിച്ച് വേവലാതിപ്പെടുമ്പോൾ നാളെക്കുറിച്ച് സ്വപ്നം കാണുവാൻ ആക്രോശിക്കുന്നു. അങ്ങനെ അതൊന്നുമല്ല എന്റെ കവിതയിൽ എനിക്കിഷ്ടമുള്ളത്, ഞാൻ എഴുതി ചേർക്കും, നിങ്ങളല്ല എന്നോട് ആക്രോശിക്കാനുള്ളത് എന്ന് പറയുന്ന ഒരു യുവകവി സഹർ അഹമ്മദ്, കണ്ണൂരിൽ നിന്നുള്ള കവി, ഷാർജയിൽ ജോലി ചെയ്യുന്നു, ലോഗോസ് പ്രസിദ്ധീകരിച്ച ബുദ്ധനും സ്ത്രീയും.